Praise the Lord. Ephatha in adversity. പ്രതികൂലങ്ങളിൽ യഫദ. പ്രതികൂലങ്ങളെ ലോകമനുഷ്യർ ഭയപ്പെടുന്നു. എന്നാൽ ദൈവമക്കൾക്ക് ആ സാഹചര്യത്തിലും കൂടെയുള്ള ദൈവത്തെ കാണുവാൻ കഴിയും. ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. പ്രതികൂലങ്ങളോട് അഥവാ തടസ്സങ്ങളോട് യഫദ പറഞ്ഞാൽ അനുകൂല മാർഗങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരും. ഈ വിഷയത്തെപ്പറ്റി ചിന്തിപ്പാനായി ബൈബിൾ സ്റ്റഡിയുടെ ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. രണ്ട് രാജാക്കന്മാർ 6:16-17 വാക്യങ്ങൾ. 2 Kings 6:16-17. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രതികൂലങ്ങളിൽ പലരെയും ഭയപ്പെടുത്തുകയും തളർത്തുകയും ചെയ്യുന്ന വിഷയങ്ങളാണ്. എത്ര ധൈര്യത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചാലും ഭയം നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ദൈവം സംസാരിച്ച വ്യക്തികളെയും അവരുടെ അനുഭവങ്ങളെയും വചനത്തിന്റെ സഹായത്തോടെ ഗ്രഹിച്ചാൽ ദൈവമഹത്വത്തിന്റെ ആഴം നമുക്കും ഗ്രഹിക്കുവാൻ കഴിയും. സ്റ്റാർസ് കാൻ ഷൈൻ വിതൗട്ട് ഡാർക്ക്നെസ്. ഇരുട്ടില്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് പ്രകാശിക്കുവാൻ കഴിയുകയില്ല. ഇതുപോലെ നമ്മുടെ പ്രതികൂലങ്ങളുടെ തീവ്രതയിലാണ് നാമും ദൈവസ്നേഹവും കരുതലും കാണുന്നത്. പ്രതികൂലങ്ങളിൽ നമ്മെ ശക്തിയുള്ളവരാക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ സംസാരം ആ സമയത്ത് സൂക്ഷിക്കുക. പ്രതികൂലം വരുമോ, അപ്പോൾ നാം എന്ത് ചെയ്യും എന്നാണ് പലരുടെയും ചിന്തയും നോട്ടവും. ഒരിക്കൽ മുന്തിരിവള്ളി പടർത്തുവാൻ പലകയിൽ ആണിയടിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസനെ ഒരു കുട്ടി സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നതായി കണ്ടു. കുഞ്ഞെ, നിനക്ക് മുന്തിരിക്ക കൃഷി ഇത്ര ഇഷ്ടമാണോ എന്ന് ദൈവദാസൻ അവനോട് ചോദിച്ചതിന് മറുപടിയായി ബാലൻ പറഞ്ഞത് അദ്ദേഹത്തെ തന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അല്ല സാറേ, ചുറ്റിക കൊണ്ട് അടിച്ചാൽ അങ്ങയുടെ വിരലുകളിൽ അബദ്ധവശാൽ ഒരടി കൊണ്ടാൽ അങ്ങ് എപ്രകാരം പ്രതികരിക്കുമെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ ബാലനെ പോലെ ലോകമനുഷ്യർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രതികൂലത്തിൽ ഭയത്തെ ഒഴിവാക്കുക. തല കുനിച്ചിരിക്കാതെ ആ സഹായമായ പർവ്വതത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ ഹൃദയത്തോട്, ബുദ്ധിമണ്ഡലത്തോട്, ആലോചനകളോട് യഫദ പറയുന്നവനാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. വഴി അടഞ്ഞു എന്ന് കരുതിയ ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവിക നിർദ്ദേശം മോശയ്ക്ക് ലഭിച്ചു. അടഞ്ഞ വഴികളോട് ആണ് യഹോവ തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറയുന്നത്. യഹോവ തുറന്ന വഴിയെ നടക്കുവാൻ ഭയം വേണ്ട. നിനക്കായി തുറന്ന വഴി ശത്രുവിന് അടയ്ക്കുവാൻ കഴിയുകയില്ല. നിന്റെ വഴിയിൽ കൂടി കടക്കുന്നവനെ തൂത്തു മാറ്റുന്നവനാണ് നിന്റെ ദൈവം. അത് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. പുറപ്പാട് പുസ്തകം 14:10-16 വാക്യങ്ങളിലും 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും ശ്രദ്ധിച്ചാൽ തന്റെ ജനത്തിനു വേണ്ടി യഹോവ ഒരുക്കിയ വഴിയിൽ കൂടി കടക്കുവാൻ വന്ന ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണാം. അവർ തന്റെ ജനത്തിന്റെ വഴിയിൽ വന്നവനെ തൂത്തു മാറ്റുന്നവനാണ് ദൈവമെന്ന് നാം പറഞ്ഞു. പുറപ്പാട് 14:27 നോക്കിയാൽ യഹോവ മിസ്രയീമരെ കടലിന്റെ നടുവെ തള്ളിയിട്ടു എന്ന് കാണാം. പുറപ്പാട് 14:28 യഹോവ മിസ്രയീമിനെയും സൈന്യത്തെയും മുക്കിക്കളഞ്ഞുവെന്നും 30 വാക്യത്തിൽ മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടന്നു എന്നും കാണാം. പ്രതികൂലവുമായി ദൈവമക്കളുടെ വഴിയിൽ വന്നവനെ ദൈവം തൂത്തു കളഞ്ഞു. മോശയുടെ കാലം കഴിഞ്ഞ് ജനത്തെ നടത്തുവാനുള്ള ചുമതല യഹോവ ഏൽപ്പിച്ചത് യോശുവയാണ്. ഏത് വഴിയും സുഗമമാക്കി നടത്തുമെന്ന കാര്യം യെരിഹോ കണ്ടപ്പോൾ യോശുവ മറന്നു. യോശുവയുടെ പുസ്തകം 1:9 വാക്യത്തിൽ മോശയോട് കൂടി ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന വാഗ്ദത്തം ദൈവം നൽകിയതാണ്. എന്നാൽ യെരിഹോ കണ്ടപ്പോൾ യോശുവ തനിക്ക് ലഭിച്ച വാഗ്ദത്തം അങ്ങ് മറന്നുപോയി. 9 വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക, ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇത്രയും ധൈര്യം നൽകിയിട്ടും യെരിഹോ കണ്ടപ്പോൾ യോശുവ ഭയപ്പെടുകയാണ് ചെയ്തത്. തടസ്സത്തെ തകർക്കുന്നവനാണ് യഹോവ. അടഞ്ഞ വഴിയോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഹോവ എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നവനാണ്. തന്റെ സൈന്യാധിപനെ അയച്ച് യെരിഹോ കീഴ്പ്പെടുത്തുവാൻ എന്തെല്ലാം ചെയ്യണമെന്നും ചെയ്യേണ്ടാത്തത് എന്തെല്ലാമാണെന്നും യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അനുസരിച്ചപ്പോൾ വിജയം ലഭിച്ചു. എന്നാൽ എടുക്കരുതാത്തത് കണ്ട് മോഹിച്ച് എടുത്ത ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തി അടുത്ത പട്ടണത്തിൽ വിജയത്തിന് പകരം പരാജയമാണ് അവർക്ക് നൽകിയത്. കാരണം അനുസരണക്കേടായിരുന്നു അവർ ആ വ്യക്തി ചെയ്തത്. യോശുവ 6:1-5 18 വാക്യം, 7:1-6 12-13 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാകുന്നതാണ്. കുഞ്ഞുങ്ങളെ, വിജയത്തിന് അഥവാ സന്തോഷത്തിന്റെ പിന്നിൽ പ്രശ്നം വന്നതിൻ്റെ കാരണം നമ്മുടെ അനുസരണക്കേടാണോ അതോ അവിശ്വാസമാണോ? പരാജയ കാരണം വേരോട് പിഴുതെറിയുമ്പോഴാണ് വിജയം ലഭിക്കുന്നത്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ കാരണം കണ്ടെത്തി അതിനെ തിരുത്തുക. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ സ്വയം പഴിക്കുന്നവരായി തീരുകയോ ആ പ്രതികൂലങ്ങളുടെ എല്ലാം കാരണ ഉത്തരവാദിത്വം മറ്റൊരാളുടെ തലയിൽ ഏൽപ്പിക്കുക അല്ല ചെയ്യേണ്ടുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് അവിടെ പരാജയം സംഭവിക്കുവാൻ ഇടയായത് അത് മനസ്സിലാക്കിയെടുക്കുക. നിന്റെ ജീവിതത്തെ തിരുത്തുമ്പോൾ നിനക്ക് വിജയം ലഭിക്കും. ജീവിതത്തെ തിരുത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ നോക്കി നീ എഫദ പറയുമ്പോൾ അടഞ്ഞ ചില വഴികൾ നിന്റെ മുമ്പിൽ തുറന്നു വരും. അത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നതാണ്. നിന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് നീ ആ വഴി കാണണം. അടഞ്ഞ വഴി തുറന്നു വരുന്നത് നീ കാണുമ്പോൾ നിന്റെ വഴിയാത്ര സുഗമമായി തീരും. 6 രാജാവിന്റെ സൈന്യത്തെ കണ്ടപ്പോൾ എലീശയുടെ ബാല്യക്കാരൻ ഭയന്ന് വിറച്ച ഭാഗമാണ് നമ്മൾ ആദ്യം വായിച്ചത്. എന്നാൽ എലീശ അവന്റെ കണ്ണുകൾ തുറക്കുവാൻ യഹോവയോട് പ്രാർത്ഥിച്ചു. 2 6:16-17 വാക്യങ്ങൾ നമ്മൾ ആദ്യം വായിച്ചിരുന്നു. ലോക മനുഷ്യരുടെ കണ്ണുകൾ അവരുടെ വിരോധികളെയും ശത്രുക്കളെയും കാണിച്ച് നമ്മെ ഭയപ്പെടുത്തും. ജഡീയ കണ്ണുകൾ ശത്രുക്കളെ കണ്ട് ഭയപ്പെടുമ്പോൾ വിശ്വാസിയുടെ ആത്മീയ കണ്ണുകൾ ഈ ശത്രുക്കളെയല്ല കാണുന്നത്, ശത്രുക്കളുടെ മധ്യത്തിൽ തങ്ങളെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനെയും അവൻ്റെ വൻ സൈന്യത്തെയുമാണ് കാണുന്നത്. ഇവിടെ ആ ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ കണ്ടതോ, യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു, എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നതവൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദ ലോർഡ്. എലീശ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് എലീശയെ ചുറ്റി വളഞ്ഞിരിക്കുന്ന സംരക്ഷണ സേനയാണ് ആ ബാല്യക്കാരൻ കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളോടൊന്ന് എഫദ പറയാം. ഓരോ ആരാധനയിലും ദൈവിക സാന്നിധ്യം നിനക്ക് വെളിപ്പെടുവാനിടയാകട്ടെ. കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. ദൈവമഹത്വം കാണുവാൻ പ്രതികൂലത്തിൻ്റെ തീവ്രതയിലെയും യോഹന്നാൻ അപ്പോസ്തോലിന് ഭാഗ്യം ലഭിച്ചു. പ്രതികൂലം കഠിനമായിരുന്നു. ആ തീവ്രതയിലും ഏകനായി ഇരിക്കുന്ന അവസരത്തിലും ദൈവത്തിൻ്റെ മഹത്വം കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. വെളിപ്പാട് പുസ്തകം 1:9-17 വാക്യങ്ങൾ നോക്കിയാൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായ യോഹന്നാൻ അപ്പോസ്തോലിനെ നമുക്ക് കാണാം. ദൈവശബ്ദം അദ്ദേഹം കേട്ടു. സപ്ത വിഭൂഷിതനായ ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹം കണ്ടു. ദൈവമഹത്വം കാണാനുള്ള ഭാഗ്യം ആരാധനയിൽ നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കട്ടെ. അഡ്വേഴ്സിറ്റി മൈനസ് ഗോഡ്സ് പ്രസൻസ് ഈക്വൽസ് ഡൗട്ട് ആൻഡ് ഫിയർ എവരി ടൈം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത പ്രതികൂലങ്ങളിൽ എന്തിന് സമമാണെന്നറിയാമോ? അത് സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും സമയമായി മാറും. ദൈവസാന്നിധ്യം ഇല്ലാത്ത നിന്റെ പ്രതികൂലങ്ങളുടെ സമയം സംശയത്തിൻ്റെയും ഭയത്തിൻ്റെതായി മാറും. അഡ്വേഴ്സിറ്റി മൈനസ് ഗോഡ്സ് പ്രസൻസ് ഈക്വൽസ് ഡൗട്ട് ആൻഡ് ഫിയർ എവരി ടൈം. അതുകൊണ്ട് എപ്പോഴും ഭയമുള്ളവരായിട്ട് സംശയാലുക്കളായിട്ട് ഇരിക്കുവാനല്ല, ഭയപ്പെടാതെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുക. ഏത് പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ചെങ്കടലിൽ കടന്നപ്പോൾ ഇസ്രായേൽ മക്കൾ കരഞ്ഞു, ഭയപ്പെട്ടു. പ്രതികൂലമാ, പക്ഷെ ഭയപ്പെടേണ്ട. നിങ്ങൾ ഇന്ന് കണ്ട ശത്രുവിനെ നാളെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് എബ്രായ ബാലന്മാരെ ഒന്ന് നോക്കാം. തീയിലിടുവെന്ന് പറഞ്ഞു, സിംഹക്കുഴിയിലിടുവെന്ന് പറഞ്ഞു, എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അവർ ഭയപ്പെട്ടില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിപ്പാൻ മതിയായവനാന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തോടെ നമ്മുടെ ആത്മീയ ദൃഷ്ടികളോട് നമുക്കൊന്ന് എഫദ പറയാം. പ്രതികൂലങ്ങളോട് നോക്കി ഭയപ്പെടുന്നവരായിട്ടല്ല, പ്രതികൂലങ്ങളെ കണ്ട് വിശ്വാസത്തോടെ എഫദ പറയുക. നിന്റെ പ്രതികൂലത്തിൻ്റെ വഴി മാറി അനുകൂലത്തിൻ്റെ വഴി നിനക്ക് തുറന്നു കിട്ടും. അതിനായി വിശ്വാസവും വിശ്വസ്തതയും ഉള്ളവരായിരിക്കാൻ നിങ്ങളുടെ വഴിയാത്രയിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം സ്നേഹം തന്നെയാകുന്നു എന്ന വാഗ്ദത്ത വചനം ഞങ്ങൾക്ക് തന്ന കർത്താവേ, പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുമ്പോൾ ഞങ്ങളെ അതിൽ കൂടെ നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനുമായി സ്തോത്രം. പ്രതികൂലത്തിൽ ഞങ്ങളുടെ കണ്ണുകളോട് യഫദ എന്ന് പറഞ്ഞ് അങ്ങയുടെ സാന്നിധ്യവും കരുതലും ആത്മീയ കണ്ണുകളാൽ കാണുവാൻ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്നവരായിത്തീരുവാൻ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യമുള്ളവരായി ഭയം, സംശയം ഇവയെ അകറ്റി ആത്മസന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. അതിനായി ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഈ വിഷയം തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.